الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما.
ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് കഴിഞ്ഞ കുറച്ച് ജുമാകളിലായി നമ്മൾ കേട്ടുവന്നത്. സൂറത്തുൽ ഫാത്തിഹ ഇസ്ലാമിന്റെ അനേകം അടിസ്ഥാനങ്ങളെ, ഉസൂലുകളെ ഉൾക്കൊള്ളുന്ന മഹത്തരമായ സൂറത്താണ്. ഈ സൂറത്തിൽ ഖുർആനിലെ ഏതൊരു ആയത്തും അതിൻ്റെ ആശയവും ചെറിയ രൂപത്തിലെങ്കിലും സൂചിപ്പിക്കപ്പെട്ടതായി നിനക്ക് കാണാൻ സാധിക്കും. ആലിമഹു മൻ ആലിമഹു വജഹിലഹു മൻ ജഹില. ചില ആളുകൾക്കത് മനസ്സിലാകും, എന്നാൽ ചില ആളുകൾക്കത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സൂറത്തുൽ ഫാത്തിഹ അറിയിക്കുന്ന അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മഹത്തരമായ കാര്യം, അത് തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളെയും വളരെ വിശദമായി ഉൾക്കൊള്ളുന്നു എന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം പഠിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഏകനാക്കുന്നതിനു വേണ്ടിയാണ്, അവന്റെ തൗഹീദ് പാലിക്കുന്നതിനു വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് സൂറത്തു സാരിയാത്തിന്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിരിക്കുന്നു. ആ ആയത്തിനെ വിശദീകരിക്കവേ സലഫുകളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ പറഞ്ഞു, ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവരെ പഠിച്ചത് എന്നതിന്റെ ഉദ്ദേശം, ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ ഏകനാക്കിക്കൊണ്ട് തൗഹീദ് പാലിക്കുന്നതിനു വേണ്ടിയാണ് അവരെ ഞാൻ പഠിച്ചത് എന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത് എന്ന് സലഫുകളിൽ വലിയൊരു ബഹുഭൂരിപക്ഷം പറഞ്ഞിട്ടുണ്ട്. തൗഹീദ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാക്കുക എന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഈ കൽപ്പന, അത് മൂന്ന് ഇനങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ള തെളിവുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീ ഏകനാക്കേണ്ടത് മൂന്ന് കാര്യങ്ങളിലാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം തൗഹീദ് റുബൂബിയ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിന്റെ റബ്ബ് എന്ന കാര്യം. അവനാണ് നിന്നെ പടക്കുകയും അവനാണ് നിനക്ക് ഉപജീവനം നൽകുകയും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും ലോകത്തിന്റെ ഏതൊരു വിഷയത്തിലുമുള്ള കാര്യങ്ങൾ അത് നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയ. അവൻ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൃഷ്ടിപ്പാകട്ടെ, ആകാശഭൂമികളെ മുഴുവൻ പടച്ചത് അല്ലാഹു ഏകനായിക്കൊണ്ടാണ്, അതിന്റെ സൃഷ്ടിപ്പിൽ അവന് പങ്കുകാരനില്ല. മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അതിൽ അല്ലാഹുവിന് പങ്കുകാരനില്ല. അല്ലാഹു തീരുമാനിച്ചാലല്ലാതെ മഴ പെയ്യുകയില്ല. ഉപജീവനം നൽകുക എന്ന കാര്യത്തിൽ, റിസ്ക് നൽകുക എന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും റിസ്ക് നൽകാൻ സാധിക്കുകയില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ ചെയ്തികൾ, അവയിലെല്ലാം അവൻ ഏകനാണ്. ഒരു പങ്കുകാരനും അത്തരം പ്രവർത്തനങ്ങളിൽ അവനില്ല, ഒരു സഹായിയും അവന്റെ പ്രവർത്തനങ്ങളിൽ അവനില്ല എന്ന കാര്യം നീ വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹുവാണ് റബ്ബ് എന്ന കാര്യം വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അവൻ ഏകനാണ്. രണ്ടാമത്തെ തൗഹീദിന്റെ പരമപ്രധാനമായ ഇനം തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹാക്കപ്പെടാൻ അർഹതയുള്ളത്, അവനു മാത്രമാണ് നീ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്, അവനു മാത്രമാണ് ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള അവകാശമുള്ളത്. ചില ആളുകൾ പറഞ്ഞു തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബി അഫ്ആലിൽ ഇബാദ്, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന് മാത്രമാക്കലാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരാൻ, തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണെന്ന് വിശ്വസിക്കലാണ്. എന്നാൽ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, നിന്റെ ഇബാദത്തുകളിൽ, നിന്റെ പ്രാർത്ഥനകളിൽ, നേർച്ചകളിൽ, വഴിപാടുകളിൽ, ഭയത്തിൽ, പ്രതീക്ഷയിൽ, മരമേൽപ്പിക്കലിൽ, നിന്റെ നിസ്കാരങ്ങളിൽ, നിന്റെ ദാനധർമ്മങ്ങളിൽ, ഇങ്ങനെ നീ ഇബാദത്തായി ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു പങ്കുകാരനെയും നിശ്ചയിക്കാതിരിക്കലാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അല്ലാഹുവാണ് ഇലാഹ്, അവനാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ എന്ന തൗഹീദിന്റെ പരമപ്രധാനമായ രണ്ടാമത്തെ ഇനം. ഇക്കാര്യം പറയുന്നതിനു വേണ്ടിയാണ് അമ്പിയാക്കന്മാരെല്ലാം ഈ ലോകത്തേക്ക് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത്? അൻ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാ താഗൂത്തുകളെയും, ദുർമൂർത്തികളെയും, എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ ഒഴിവാക്കണം. തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന ഇനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലും അല്ലാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമായി പറഞ്ഞ, അല്ലാഹുവിന്റെ നാമങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ അല്ലാഹു ഏകനാണ്. അല്ലാഹു ഖാലിഖാണ് എന്ന് ഖുർആനിൽ കാണാം. അല്ലാഹു മാത്രമാണ് ഖാലിഖായിട്ടുള്ളവൻ എന്ന് നീ വിശ്വസിക്കണം. അല്ലാഹു റഹ്മാനാണ് എന്ന് ഖുർആനിൽ പറഞ്ഞതായി കാണാം. അല്ലാഹു മാത്രമാണ് അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവൻ എന്ന് നീ വിശ്വസിക്കണം. അല്ലാഹു അൽ ഹയ്യാണ് എന്ന് ഖുർആനിൽ പറഞ്ഞതായി കാണാം. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനെ പോലെ ജീവിതമുള്ളവൻ മറ്റാരുമില്ല എന്ന് നീ വിശ്വസിക്കണം. അക്കാര്യങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ നാമങ്ങളിൽ അവൻ ഏകനാണ്, അവന് പങ്കുകാരനില്ല. അതാണ് അല്ലാഹുവിന്റെ നാമങ്ങളിലുള്ള ഏകത്വം, തൗഹീദുൽ അസ്മാ, അല്ലാഹുവിന്റെ നാമങ്ങളിൽ അവനെ ഏകനാക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. അല്ലാഹു അവനുണ്ട് എന്നറിയിച്ചിട്ടുള്ള നാമങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള നാമങ്ങൾ, അവയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് നീ വിശ്വസിക്കുക, നീ പ്രഖ്യാപിക്കുക. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നതിന്റെ ഒന്നാമത്തെ ഭാഗം. അതുപോലെ തന്നെ സിഫത്തുകളിൽ അള്ളാഹുവിന് ഉള്ളതായി അവൻ അറിയിച്ചിട്ടുള്ള വിശേഷണങ്ങൾ, അള്ളാഹുവിന് കാരുണ്യമുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അവൻ ഇസ്സത്തുള്ളവനാണ്, പ്രതാപമുള്ളവനാണെന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അവൻ കിബ്രിയ, അങ്ങേയറ്റത്തെ അഹങ്കാരം, അങ്ങേയറ്റത്തെ മഹത്വമുള്ളവനാണ്. ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാത്തവനാണ്, ആർക്കു മുന്നിലും പരാജയപ്പെടാത്തവനാണ്, അജയ്യനാണ് എന്ന കാര്യം അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അത് നീ അംഗീകരിക്കണം. ആ വിശേഷണം അത് മറ്റൊരാൾക്കുമില്ല എന്ന് നീ ഉറക്കെ പ്രഖ്യാപിക്കണം. അള്ളാഹു അവനുണ്ട് എന്ന് അറിയിച്ചിട്ടുള്ള വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളിൽ ഒന്നും തന്നെ അള്ളാഹുവിന് പങ്കുകാരനില്ല, അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനെ പോലെ കേൾക്കുന്നവനായി മറ്റൊരാളില്ല. മുഹയിദ്ദീൻ ഷേഖ് ആകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ആരും തന്നെ അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവരായില്ല. അവന് ഉണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിട്ടുള്ള വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഏകനാണ് എന്ന കാര്യം നീ അംഗീകരിക്കണം. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ മറ്റൊരാളില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം, ഇതെല്ലാം പഠിച്ചത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് ആരാധനക്കർഹൻ എന്ന കാര്യം, ഇബാദത്തുകൾക്ക് അവകാശമുള്ളവൻ അവൻ മാത്രമാണ് എന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പറഞ്ഞിട്ടുള്ള നാമങ്ങൾ, വിശേഷണങ്ങൾ, ആ കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന വിശ്വാസം, ഇതാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ, അനേകരായ ആളുകൾ ഈ രൂപത്തിൽ തൗഹീദിനെ വിഭജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഈ മൂന്ന് ഇനങ്ങളും വളരെ മനോഹരമായി, വളരെ അത്ഭുതമുണ്ടാക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഒരുമിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ അതിന്റെ ഓരോ ആയത്തുകളിലും എന്ന് വേണമെങ്കിൽ പറയാം, ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളിലേക്കുമുള്ള സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അതിന്റെ ആദ്യത്തെ ആയത്ത് നീ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹ്, അല്ലാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായവൻ. ഈ ആയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും ഈ ആയത്തിലുണ്ട്. തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ആയത്ത് ആരംഭിക്കുന്നത് അൽഹംദ് എന്ന് പറഞ്ഞുകൊണ്ട്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എന്താണ് സ്തുതി പറയുക എന്ന കാര്യം നാം വിശദീകരിച്ചതാണ്. അല്ലാഹുവിന് സ്തുതി പറയുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ള, അവൻ പറഞ്ഞിട്ടുള്ള അവന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ സിഫത്തുകൾ, അത് പുകഴ്ത്തി പറയലാണ് അൽഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് വിശദീകരിക്കുകയോ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ, ഉദാഹരണത്തിന് അല്ലാഹു റഹ്മത്തുള്ളവനാണ്, അത് നീ അല്ലാഹുവിനെ പുകഴ്ത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ അല്ലാഹുവിനെ പുകഴ്ത്തിയിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ അല്ലാഹുവിനെ പുകഴ്ത്തിയിരിക്കുന്നു. നിനക്കൊരിക്കലും മഹത്തരമായ വിശേഷണങ്ങളില്ലാത്ത, ഒരു വിശേഷണങ്ങളുമില്ലാത്ത, ഒരു നന്മകളുമില്ലാത്ത, എടുത്തു പറയത്തക്ക ഒരു കാര്യവുമില്ലാത്ത ഒരാളെ പുകഴ്ത്തുക എന്നത് നിനക്ക് സാധിക്കാവുന്ന കാര്യമല്ല. ഒരാളിൽ ഒരു വിശേഷണവുമില്ല, നന്മയായി എടുത്തു പറയാവുന്ന ഒന്നുമില്ല, അങ്ങനെ ഒരു വസ്തുവിനെ, അങ്ങനെ ഒരാളെ നിനക്കെങ്ങനെ പുകഴ്ത്താൻ സാധിക്കും? ഒരിക്കലും നിനക്കതിന് കഴിയില്ല. അതുകൊണ്ട് അൽഹംദ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന വാക്യത്തിൽ നീ അംഗീകരിക്കുന്നത് ഇക്കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കപ്പെടാൻ, പുകഴ്ത്തപ്പെടാൻ അർഹമായ എല്ലാ വിശേഷണങ്ങളും എല്ലാ നന്മകളും അള്ളാഹുവിനുണ്ട്. അവനാണ് ഏറ്റവും മഹത്തരമായ ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത് എന്ന കാര്യമാണ് നീ ആ വാക്കിലൂടെ അംഗീകരിക്കുന്നത്. അൽഹംദ് എന്ന് പറയുമ്പോൾ നീ നിന്റെ റബ്ബിനെ പുകഴ്ത്തുകയാണ്. എങ്ങനെ നിനക്ക് പുകഴ്ത്താൻ സാധിക്കും? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവന്റെ ഏറ്റവും നല്ല നാമങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ടാണ് നിനക്ക് നിന്റെ റബ്ബിനെ പുകഴ്ത്താൻ സാധിക്കുക. അൽഹംദ് എന്ന് പറയുന്നതിലൂടെ നീ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അംഗീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ആർക്കാണ് സർവസ്തുതിയുമുള്ളത്? അള്ളാഹുവിനാണ് സർവസ്തുതിയുമുള്ളത്. എന്താണ് അള്ളാഹു എന്ന പദത്തിന്റെ അർത്ഥം? ജുമഅയിൽ നമ്മൾ പറയുകയുണ്ടായി, അല്ലാഹു ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ. അല്ലാഹ് എന്ന പേരിന്റെ അർത്ഥം ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം. പല പണ്ഡിതന്മാരും അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ് എന്നതിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അൽ ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളും ഇല്ല. ഇലാഹ് എന്നതിൽ നിന്നാണ് അല്ലാഹ് എന്ന നാമം വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഇബാദത്തിന് അർഹതയുള്ളവനായ, ഏതൊരു ഇബാദത്തുണ്ടോ അതിനെല്ലാം അർഹതയുള്ള, അവകാശമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് എന്ന രണ്ടാമത്തെ വാക്ക് നീ പറയുന്നതിലൂടെ തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത് എന്ന കാര്യം നീ അംഗീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും. ഇക്കാണുന്ന ലോകങ്ങളുടെ എല്ലാം പ്രപഞ്ചമായി നീ കാണുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളും പുഴകളും സമുദ്രങ്ങളുമാകട്ടെ, എന്തൊരു വസ്തുവിനെ നീ കാണുന്നുണ്ടോ, അതിന്റെ എല്ലാം റബ്ബ് അല്ലാഹുവാണ്. അതിനെ എല്ലാം പടക്കുന്നത്, അതിനെ എല്ലാം പരിചരിക്കുന്നത്, അതിനെല്ലാം വേണ്ടത് നൽകുന്നത്, അക്കാര്യങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബൻ. റബ്ബ് എന്നതിന്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചിരുന്നു അന്ന്. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, വേണ്ടതെല്ലാം നൽകി അവന് അനുയോജ്യമായ കാര്യങ്ങൾ സൗകര്യപ്പെടുത്തി നൽകി എല്ലാവിധത്തിലും അവനെ പരിചരിക്കുന്നവനാണ് റബ്ബ്. അല്ലാഹു റബ്ബുൽ ആലമീനാണ് എന്ന് നീ അംഗീകരിക്കുന്നതിലൂടെ നീ തൗഹീദുർ റുബൂബി അംഗീകരിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഒരു ആയത്ത് തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും അത് ഉൾക്കൊള്ളുന്നുണ്ട് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ. ഇതാണ് നാം പറയുന്നത്, സൂറത്തുൽ ഫാത്തിഹ ചിന്തിക്കാനും ആലോചിക്കാനും അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച, അനേകം മഹത്തരമായ കാര്യങ്ങൾ അറിയിക്കുന്ന ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്, അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ്. അർറഹ്മാൻ അർറഹീം ഈ ആയത്തിലൂടെ നീ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അംഗീകരിക്കുന്നു. കാരണം അർറഹ്മാൻ എന്ന് പറയുന്നതിലൂടെ നീ അംഗീകരിക്കുന്നു അല്ലാഹുവിന് ചില നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ അല്ലാഹുവിന് മാത്രം അർഹതയുള്ളതാണ്, ആ നാമങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് പറയാൻ പാടില്ലാത്തതാണ് എന്ന കാര്യം അർറഹ്മാൻ അർറഹീം എന്ന വാക്കിലൂടെ നീ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു, അർറഹ്മാൻ അർറബ് മാലിക്, ഈ മൂന്ന് നാമങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അർറബ്, അർറഹ്മാൻ, മാലിക്, ഈ മൂന്ന് നാമങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ, അള്ളാഹുവിന്റെ എല്ലാ പേരുകളും ഈ മൂന്ന് പേരുകളുടെ കീഴിൽ യോജിച്ചു വരുന്നതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദര, അർറഹ്മാൻ അർറഹീം എന്ന നാമം നീ പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന ആയത്ത് നീ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ചില നാമങ്ങളുണ്ട് എന്ന കാര്യം നീ അംഗീകരിച്ചിരിക്കുന്നു. അതിലൂടെ നീ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അംഗീകരിക്കുന്നവനായി. മാത്രമല്ല, അർറഹ്മാൻ അർറഹീം എന്ന നാമത്തിൽ തൗഹീദുൽ ഉലൂഹിയത്തിനുള്ള സൂചനയുണ്ട്. അള്ളാഹുവിന് മാത്രമാണ് നീ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നറിയിക്കുന്ന മഹത്തായ ഒരു സൂചന റഹ്മാൻ റഹീം എന്ന ആയത്തിലുണ്ട്. അതെങ്ങനെയാണ്? പല ആളുകളും അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് ദുആ ചെയ്യാൻ അവർ പറയാറുള്ള ന്യായം, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ തെറ്റ് ചെയ്ത ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് നേരിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടയാളന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അവർ മുഖേന ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. പലപ്പോഴും ഷിർക്കിന്റെ വക്താക്കൾ പറയാറുള്ള ന്യായമാണിത്. ആ ന്യായത്തിനുള്ള ഒന്നാം തരം മറുപടിയാണിത്, അർറഹ്മാൻ റഹീം. നിന്റെ റബ്ബ് റഹ്മാനാണ്, നിന്റെ റബ്ബ് റഹീമാണ്, അവൻ നിന്നെ പഠിച്ചിരിക്കുന്നു, അവനാണ് നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്ന റബ്ബുൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബ് ഒരിക്കലും കാരുണ്യമില്ലാത്തവനല്ല, ക്രൂരനല്ല, നിന്നോട് യാതൊരു ദയയും കാണിക്കാത്തവനല്ല. അർറഹ്മാൻ അർറഹീം, അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ നീ റഹ്മാനായ റബ്ബിനോട് പറയുക. നിന്നോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനായ റഹ്മാനായ റബ്ബുൽ ആലമീനോട് നീ നിന്റെ പ്രയാസങ്ങൾ പറയുക. അവന്റെ മുന്നിൽ നീ നിന്റെ ഭാരങ്ങളുടെ കെട്ടഴിച്ചു വെക്കുക. എത്ര മഹത്തരമായ ഉദ്ദേശമാണ് അതിലുള്ളത്. പല ആളുകളും ശിർക്കിന് പറയാനുള്ള ന്യായമാണിത്. എന്താണ് അവരുടെ ന്യായം? ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നേരിട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ വഴിയിലൂടെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതേ കാര്യം തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞത്. മാത്രമല്ല മക്കയിലെ മുശ്രിക്കുകളെ അവരുടെ ശിർക്കിൽ നിലനിർത്തിയത് അള്ളാഹു റഹ്മാനാണ് എന്ന ബോധ്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇദാ ഖീല ലഹും ഉസ്ജുദു ലിർറഹ്മാൻ ഖാലു വമർ റഹ്മാൻ. അവരോട് പറഞ്ഞാൽ, വഇദാ ഖീല ലഹും, മക്കയിലെ മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ ഉസ്ജുദു ലിർറഹ്മാൻ, റഹ്മാനായ റബ്ബിന് നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പറയും, വമർ റഹ്മാൻ, എന്താണ് റഹ്മാൻ, ഞങ്ങൾക്കതിനെ കുറിച്ച് അറിയില്ല എന്നവർ പറയാറുണ്ടായിരുന്നു. അവരെ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്തിയത്, തൗഹീദിന്റെ വഴിയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞത് അള്ളാഹു റഹ്മാനാണ് എന്ന ബോധ്യം അവർക്ക് ഇല്ലാതെ പോയതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ റബ്ബ് റഹ്മാനാണ്, നിന്റെ റബ്ബ് റഹീമാണ്, നീ അവനെ ഇബാദത്ത് ചെയ്യുക, നിന്റെ പ്രയാസങ്ങൾ നീ അവനോട് പറയുക, നിന്റെ ആവശ്യങ്ങൾ നീ അവനോട് തേടുക. തൗഹീദുൽ ഉലൂഹിയത്തിലേക്കുള്ള മഹത്തരമായ സൂചന ഈ ആയത്തിലുണ്ട്. ചിന്തിക്കുകയാണെങ്കിൽ തൗഹീദ് റുബൂബിയത്തിലേക്കുള്ള സൂചനയും ആ ആയത്തിലുണ്ട്. പക്ഷേ സമയം വൈകിപ്പോകുമെന്നതുകൊണ്ട് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് നിർബന്ധമായി ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മാലിക്കി യൗമിദ്ദീൻ, മൂന്നാമത്തെ ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. മാലിക്കി യൗമിദ്ദീൻ, അള്ളാഹു ആണ് ഇക്കാണുന്നതിന്റെ എല്ലാം ഉടമസ്ഥൻ എന്ന കാര്യം, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ കുറിച്ചുള്ള സൂചന, അള്ളാഹു ആണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ എന്ന കാര്യത്തിലേക്കുള്ള സൂചന ഈ ആയത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മാലിക്കി യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞത് ദുനിയാവിന്റെ ഉടമസ്ഥത അള്ളാഹുവിന് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദുനിയാവിൽ ഞങ്ങൾ ഉടമസ്ഥന്മാരാണ്, ഞങ്ങളാണ് അധികാരികൾ എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളുമുണ്ട്. അവരുടെ അധികാരത്തിന്റെ നൈമിഷികത, അവരുടെ അധികാരത്തിന്റെ കഴിവുകൾ, അത് വ്യക്തമായി ബോധ്യപ്പെടുന്ന ദിവസമാണ് യൗമുദ്ദീനിന്റെ ദിവസം. മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീനിന്റെ അന്ന്, പരലോകത്തിന്റെ അന്ന്, അന്ന് അള്ളാഹുവല്ലാതെ മറ്റാർക്കും ഉടമസ്ഥാവകാശമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ത്യനാളായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഞാനാണ് രാജാധിരാജനായിട്ടുള്ളവൻ, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ? വഅനൽ ജബ്ബാർ വഅനൽ ജബ്ബാറൂൻ, ഞാനാണ് ജബ്ബാറായിട്ടുള്ളവൻ, എവിടെ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്ന, ഭൂമിയിൽ ഔന്നത്യം കാണിച്ച ആളുകൾ എവിടെ പോയി? എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചോദിക്കും. എന്തുകൊണ്ടാണത്? ഞങ്ങളാണ് അധികാരികൾ എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അവരുടെ അധികാരത്തിന്റെ നൈമിഷികത, അതിന്റെ കഴിവുകേട് വ്യക്തമായി ബോധ്യപ്പെടുന്ന ദിവസമാണ് യൗമുദ്ദീനിന്റെ. ഈ ആയത്ത് തൗഹീദു റുബൂബിയത്തിലേക്ക് സൂചന നൽകുന്നു. അള്ളാഹുവാണ് ഇതിന്റെ ഒക്കെ ഉടമസ്ഥൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും ഒരു കാര്യം, ഒരു അനുമണി തൂക്കം പോലും, ഒരു ഉറുമ്പിന്റെ കാലടിപ്പാട് പോലും അള്ളാഹുവല്ലാത്തവർ അധീനപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമായി ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്ത് തൗഹീദുൽ ഉലൂഹിയത്തിനെ കൂടി അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് നൽകേണ്ടത് എന്ന കാര്യം ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. അതറിയിക്കുന്നത് കൊണ്ടുകൂടിയാണ് തൊട്ടടുത്ത ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന കാര്യം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഈ സൂചനയുള്ളത് കൊണ്ടാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എങ്ങനെയാണ് അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന കാര്യം മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിലുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞു അക്കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തു സബയിലെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ വിളിക്കുക. അവരുടമപ്പെടുത്തുന്നില്ല ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു റുമ്പിന്റെ കാലടിപ്പാട് പോലും അവരുടമപ്പെടുത്തുന്നില്ല. ലായം ലിഖൂൻ, അവർക്ക് ഉടമസ്ഥത അവകാശം ഇപ്പറഞ്ഞ ഒന്നിന്റെ മേലുമില്ല, എല്ലാം അള്ളാഹുവിന്റെ. അവരുടെ ഉടമസ്ഥതയിലുള്ള എന്തെങ്കിലും അവർ കൊണ്ടുവരട്ടെ. എങ്ങനെയാണ് ഈ ആയത്ത്? പണ്ഡിതന്മാരിൽ ചില പറഞ്ഞതായി കാണാം, ഹാദിഹിൽ ആയ ഇജ്ഫുസത് ബിഹാ ഉറൂഖു ശിർക്ക്, ഈ ആയത്ത് ശിർക്കിന്റെ അടിവേരുകളെ, അതിന്റെ ഞാടി നരമ്പുകളെ, അതിന്റെ നാടി നരമ്പുകളെ ഈ ആയത്ത് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. എങ്ങനെയാണത്? അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ വിളിച്ചു നോക്കുക. ലായം ലിഖൂന മിസ്ഖാല ദർറത്തിൻ ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുമണി തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അവരുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ, അവരൊന്നിന്റെയും ഉടമസ്ഥരല്ലെങ്കിൽ പിന്നെങ്ങനെ അവർക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും? അവരുടെ കയ്യിലില്ലാത്തത് എങ്ങനെ നിങ്ങൾക്ക് അവൻ നൽകും? ഉദാഹരണത്തിന്, നിന്റെ കയ്യിൽ നീ പോലും അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുകയാണ്, അതിനുള്ള 5 പൈസ, അതിനുള്ള 5 രൂപ നിന്റെ കയ്യിലില്ലെങ്കിൽ എങ്ങനെയാണ് നിന്റെ മുന്നിൽ വന്ന് എനിക്ക് ഭക്ഷണം നൽകണമേ എന്ന് കേഴുന്ന എന്ന് യാചിക്കുന്ന യാചകന് നീ എങ്ങനെയാണ് കൊടുക്കുക നിന്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ? അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. ഒരനുമണി തൂക്കം പോലും ഉടമപ്പെടുത്താത്ത ആളുകളാണ് അവർ. അവർക്കെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയും? അവർക്കെന്ത് നൽകാൻ കഴിയും നിങ്ങൾക്ക്? അള്ളാഹുവാണ് അധീനപ്പെടുത്തിയിട്ടുള്ളവൻ, അള്ളാഹുവിനാണ് അധികാരമുള്ളവൻ. അള്ളാഹുവിന് പുറമെ ഇലാഹുകളാണ് എന്ന് നിങ്ങൾ വാദിച്ചു വന്ന ആളുകൾ അവരെ നിങ്ങൾ വിളിക്കുക. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അനുമണി തൂക്കം പോലും അവരുടമപ്പെടുത്തുന്നില്ല. മാത്രമല്ല, അവർക്ക് അധികാരമില്ലെന്ന് മാത്രമല്ല, ആകാശഭൂമികളിൽ എന്തെങ്കിലും ഒരു അണുമണി തൂക്കം വിഷയത്തിലെങ്കിലും അള്ളാഹുവിന്റെ അധികാരത്തിൽ അവർക്കൊരു പങ്കാളിത്തവുമില്ല, അവർക്ക് സ്വന്തം അധികാരമില്ല. ശരി, സമ്മതിച്ചു, എന്നാൽ അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു പങ്കാളിത്തം അവർക്കുണ്ടോ? എങ്കിൽ ആ പങ്കുള്ള ഭാഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവർക്കുള്ള പങ്കിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും നൽകാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു പങ്കും അധികാരത്തിന്റെ ഒരു പങ്കും അവർക്കില്ല. പിന്നെങ്ങനെ ഒരു അധികാരവും ഇല്ലാത്തവനെ നീ വിളിച്ചു പ്രാർത്ഥിക്കും? ലായം ലിഖൂന മിസ്ഖാല ദർറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, വമാലഹും ഫീഹിമാ മിൻ ശിർക് വമാലഹു മിൻഹും മിൻ ദഹീർ വമാലഹു അല്ലാഹുവിനില്ല മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്ന് മിൻ ദഹീർ ഒരു സഹായിയില്ല. മൂന്നാമത്തെ സാധ്യത അല്ലാഹു അതിനെ തകർത്ത് കളയുകയാണ് ഇവിടെ. ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവർക്ക് സ്വന്തമായി അധികാരമില്ല, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവർക്ക് പങ്കുമില്ല. ഇനി ശരി, മൂന്നാമതൊരു സാധ്യതയുള്ളത് ചില രാജാക്കന്മാർക്ക് അധികാരം നേടിയെടുക്കാൻ മന്ത്രിമാർ സഹായം ചെയ്യാറുള്ളതുപോലെ, സൈന്യം അവരെ സഹായിക്കാറുള്ളതുപോലെ, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവനെ സഹായിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? എങ്കിൽ ആ സഹായത്തിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുത്തു തരാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അള്ളാഹുവിന്റെ അധികാരത്തിൽ സഹായികളായി നിന്ന ഏതെങ്കിലും ഒരാൾ നിനക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അധികാരത്തിൽ സഹായികളായി ഒരാളെയും തന്നെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ സാധ്യതയും അള്ളാഹു തകർത്ത് കളഞ്ഞു. അധികാരമില്ലെങ്കിൽ, ഒരു കാര്യം എന്റെ കയ്യിലില്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? ആരുടെ കയ്യിലാണോ അധികാരം അവരോടൊന്ന് ചോദിക്കേണ്ടത്. ഒരു അധികാരവും ഇല്ലാത്തവൻ, അധികാരത്തിൽ പങ്കില്ലാത്തവൻ, അള്ളാഹുവിനെ യാതൊരു നിലക്കും സഹായിച്ചിട്ടില്ലാത്തവൻ, അവൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ സാധിക്കുക? ശിർക്കിന്റെ ന്യായങ്ങളെ തകർത്ത് കളഞ്ഞ ആയത്താണ് ഇത് എന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത ആയത്ത്, ഇതുപോലെ തന്നെ ഈ ആയത്തിൽ മാലിക് യൗമി ദീൻ എന്ന ആയത്തിൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അതിനുള്ള തെളിവുണ്ട്. കാരണം മലിക്, മാലിക് ഈ രണ്ട് നാമങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങളായി സ്ഥിരപ്പെട്ടതാണ്. മലിക് എന്ന നാമവും മാലിക് എന്ന നാമവും രാജാവ് എന്ന നാമവും ഉടമസ്ഥൻ എന്ന നാമവും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് ഈ നാമത്തിൽ, ഈ ആയത്തിൽ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുഅസ്സിർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد فإن كل محدثة فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد الله سبحانه وتعالى برنو إياك نعبد وإياك نستعين. ഈ ആയത്ത് തൗഹീദിന്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തരമായ തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം അതിലേക്ക് സൂചന നൽകുന്നുണ്ട് എന്ന കാര്യം പറയാതെ തന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇയ്യാക നഅബുദ്, അള്ളാഹുവെ നിനക്കു മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് നൽകുന്നത്. വഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന ആയത്തിൽ നിന്ന് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ പ്രയാസമില്ലാത്ത കാര്യമാണത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇയ്യാക നഅബുദ് തഹ്ഖീഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ നേരർത്ഥമാണ് ഇയ്യാക നഅബുദ് എന്ന വാക്കിലുള്ളത്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്ന കാര്യം, അക്കാര്യം അതുപോലെ തന്നെ ഇയ്യാക നഅബുദ് എന്ന വാക്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പകർത്തി വച്ചിരിക്കുന്നു എന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ഈ ആയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ് ഹിദായത്ത് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യം. തൗഹീദുൽ ഉലൂഹിയത്തിന്റെ പ്രഥമ സ്തംഭം അള്ളാഹുവിന് മാത്രമാണ് ദുആ അർഹതപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ആയത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് അള്ളാഹുവേ ഇഹ്ദിന, അള്ളാഹുവേ ഞങ്ങളെ നീ നയിക്കണമേ, സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന നാമത്തിൽ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലേക്കുള്ള, അവന്റെ സിഫത്തുകളിലേക്കുള്ള സൂചനയുണ്ട്. അതെന്താണ്? അവർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് മനുഷ്യരെ എല്ലാം പഠിച്ചത്, അവന് തന്നെയാണ് ഈ മനുഷ്യർക്ക് വടി കാണിച്ചു കൊടുക്കാൻ, അവർക്ക് ഹിദായത്ത് നിശ്ചയിക്കാൻ അവനാണ് സാധിക്കുക, മറ്റൊരാൾക്കും അത് സാധിക്കുകയില്ല. അവനാണ് ഹാദിയായിട്ടുള്ളവൻ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ് അൽ ഹാദി, ഹിദായത്തിലേക്ക് നയിക്കുന്നവൻ എന്ന നാമം. ആ നാമത്തിലേക്കുള്ള സൂചന ഈ ആയത്തിലുണ്ട്, ഹദന സ്വറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന വാക്കിൽ അപ്പറഞ്ഞതിലേക്കുള്ള സൂചനയുണ്ട്. അപ്പോൾ അതിൽ അസ്മാഉൽ ഹുസ്നയിലേക്കുള്ള സൂചനയുണ്ട് എന്ന് ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഇതിന്റെ മറ്റു ആയത്തുകൾ, അവസാനത്തെ ആയത്തുകളിലും ഇപ്പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടതായി കാണാം. സമയം സുദീർഘമായതുകൊണ്ട്, ദീർഘിച്ചു പോയതുകൊണ്ട് അക്കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇതല്ലാത്ത പാഠങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ അനേകം, മറ്റനേകം നമ്മുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ ബാധിക്കുന്ന അനേകം വിഷയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ സൂചിപ്പിക്കപ്പെട്ടതായി കാണാം. അതിൽ ചില കാര്യങ്ങളിലേക്ക് ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ജുമുഅകളിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കലാണ് തൗഫീഖ് ഉള്ളത്. വസല്ലല്ലാഹു വസല്ലമ വബറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.